ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. ലൂക്ക് ചാപ്റ്റർ 9:51, 51-ാം വാക്യം.
അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു.
When the days were approaching for his ascension, he was determined to go to Jerusalem. അവന്റെ ആരോഹണത്തിന്റെ കാലം തികയാറായപ്പോൾ അസെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗാരോഹണം. പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് താൻ സ്വർഗാരോഹണം ചെയ്യാൻ പോവുകയാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നത് ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയാണ്. കാരണം ക്രൂശിനപ്പുറത്ത് ആ അസെൻഷൻ കർത്താവ് കണ്ടു. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു ഗോ ടു ജെറുസലം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവൻ എന്ത് ചെയ്തു? യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. ഞാനിന്ന് പ്രഭാവത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുക. യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിക്കുന്ന യേശു. വൈ? എന്താ കാര്യം? തന്റെ പിതാവിന്റെ പദ്ധതിയുടെ മുൻപിൽ കർത്താവിനറിയാം. യെരുശലേമിൽ തനിക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കർത്താവിന് നന്നായിട്ടറിയാം. ആ നന്നായിട്ട് അറിയാവുന്ന കർത്താവ് തനിക്കവിടെ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ കർത്താവ് പിതാവിന്റെ ഹിതത്തിന്റെ മുൻപിൽ ഹി വാസ് ഡിറ്റർമൈൻഡ്. അവൻ മനസ്സ് ഉറപ്പിച്ചു. ഏശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്, അവൻ മുഖം തീക്കല്ല് പോലെയാക്കി. മുഖം തീക്കല്ല് പോലെയാക്കി പിതാവിന്റെ ഹിതം തിരിച്ചറിയുകയും ആ പിതാവിന്റെ ഹിതത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് ഹൃദയമുറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാ യേശു കർത്താവിന് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം കിട്ടിയത്? നിങ്ങൾക്കറിയോ, യേശു ക്രിസ്തു ഒരു മിസ്റ്ററിയാ. 2000 വർഷങ്ങളായിട്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തലനാരിഴേറി പരിശോധിക്കപ്പെട്ട വ്യക്തി ആരാ നിങ്ങൾക്കറിയാമോ? എല്ലാവരും ലോകത്തിലുള്ള സാഹിത്യകാരന്മാര്, തിയോളജിയൻസ്, മറ്റു മതങ്ങള് എല്ലാവരും തലനാരിഴകീറി യേശുവിനെ പഠിക്കുക. അപ്പം ബൈബിൾ പണ്ഡിതന്മാരുടെ ഒരു ചോദ്യമുണ്ട്, എപ്പോഴാണ് യേശു ക്രിസ്തുവിന് തന്റെ ആ വിളിയെക്കുറിച്ചുള്ള ബോധ്യം വന്നത്? കാരണം യേശു ജനിച്ചത് എങ്ങനെയാ? ഒരു ശിശുവായിട്ടാ ജനിച്ചത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ വളർന്നു, ജ്ഞാനത്തിൽ വളർന്നു. എപ്പോഴാ യേശുവിന് കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കിട്ടിയേ? ഇരുണ്ണോ? പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, 12-ാമത്തെ വയസ്സിൽ ഒരു കാര്യം യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. 12-ാമത്തെ വയസ്സില് യേശുവിന് ആ ഒരു സെൻസ് ഉണ്ടായിരുന്നു, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ, പിതാവിന്റെ ബിസിനസ്സിൽ ഞാൻ വ്യാപൃതനാകേണ്ടവനാണ്, പിതാവിന്റെ ഇഷ്ടം ഞാൻ ചെയ്യേണ്ടവനാണ്. ആ സെൻസിൽ യേശു ജീവിച്ചു. പിന്നെ എപ്പോഴാ ഈ വെളിപ്പാട് കിട്ടി? ഇരുന്നോ? എക്സാക്ട്ലി നമുക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ആ ലൂക്കോസ് 9-ാം അധ്യായത്തിലാണ് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ 21-ാമത്തെ വാക്യം, ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായി കൽപ്പിച്ചു. അടുത്തത്, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. എന്റെ കോണ്ടെക്സ്റ്റ് കുറച്ചും കൂടെ ഞാൻ നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ്. 18-ാം വാക്യം, അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. കണ്ടോ, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരടുത്തു ചെന്നു. ഒരു ചോദ്യം, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു. പിന്നെ ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ താൻ ആരാണെന്ന് ശിഷ്യന്മാർ അറിയണം, അറിയണം. അപ്പോഴാണ് അവർ പറഞ്ഞത്, എന്താണ് പത്രോസ് പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോഴാണ് കർത്താവ് അടുത്ത വെളിപ്പാട് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളൊരു വെളിപ്പാട് പറഞ്ഞപ്പോൾ കർത്താവ് ഇമ്മീഡിയറ്റ്ലി പറയുകയാണ്, എന്താണ്? മനുഷ്യപുത്രൻ പലതും സഹിക്കും. മൂപ്പന്മാർ, മഹാപുരുഷന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞവനെ കൊല്ലും. മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇനി വീണ്ടും അതിന്റെ 29-ാം വാക്യം മല്ലിൽ പ്രാർത്ഥിക്കാനായിട്ട് പറയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. 31 അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. ഒന്ന്, പ്രാർത്ഥനയിൽ യേശു ആയിരുന്നപ്പോൾ ശിഷ്യന്മാരോട് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി. എന്താണ് മനുഷ്യപുത്രന്റെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സൺ ഓഫ് മാൻ, എന്താണ് മനുഷ്യപുത്രന്റെ പർപ്പസ്? അത് അവനെ, മൂപ്പന്മാരും മഹാപുരുഷന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് അവനെ കൊല്ലും. അവൻ മൂന്നാം നാൾ ഉയർത്തി നിൽക്കും. വീണ്ടും ഇത് അവൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വെളിപ്പാട് വരികയാണ്. എന്താണ്? മോശയും ഏലിയാവും എന്ന് അവനോട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? വാട്ട് ഈസ് ദ ടോപ്പിക്? എന്താ? ഒരു കൗൺസിൽ നടക്കുക, മോശയും ഏലിയാവും യേശുവും കൂടെ. അവൻ യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് സംസാരിച്ചു. രണ്ട് ഭാഗത്തും പ്രാർത്ഥനയുടെ കോണ്ടെക്സ്റ്റിലാ സംസാരിക്കുന്നത്. എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്ത ഒരു കാര്യം, അതായത് പ്രാർത്ഥനയിലാണ് ദൈവികമായ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. പ്രാർത്ഥനയിലാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആകുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം വീണ്ടും വായിച്ച വാക്യം ഇതാണ്. എന്താണ്? ഹി വാസ് ഡിറ്റർമൈൻഡ് ടു ഗോ ടു ജെറൂസലേം. പിന്നെ അവൻ യെരുശലേമിലേക്കുള്ള യാത്രയാ ലൂക്കോസ് വരച്ച് കാണിക്കുന്നു. ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചു പോവാം. ലൂക്കോസ് 13:22 എളുപ്പം വായിക്കാം. 13:22
അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു.
ആ കണ്ടോ, വീണ്ടും പറയണ യാത്ര തുടരുക. കണ്ടോ, ആദ്യം പറഞ്ഞു അവൻ ഡിറ്റർമൈൻഡ് ടു ഗോ ടു ജെറൂസലേം. അവൻ യെരുശലേമിലേക്ക് എന്ത് ചെയ്തു? യാത്രയെ അവൻ മനസ്സുറപ്പിച്ചു. പിന്നെന്താണ് അടുത്ത? എന്താ? വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാണ്. എന്ത് ചെയ്തു അവൻ യെരുശലേമിലേക്ക്? എത്രയാ ഞാൻ പറഞ്ഞ നോക്കി, 13:22 അവിടെ എഴുതിയിരിക്കുകയാണ്, പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. കണ്ടോ, അവന്റെ ലക്ഷ്യം അതാ. പക്ഷെ അതിലൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴും കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോഴും കർത്താവ് ചുമ്മാ അങ്ങ് പോവല്ല. പോകുന്ന വഴിയിൽ കർത്താവ് ഇവരോട്, ശിഷ്യന്മാരോട് സംസാരിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു. കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും അതിന്റെ 17:11 വായിക്കാം. 17:11
അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം,
ഹി വാസ് ഓൺ ദ വേ ടു ജെറൂസലേം. നോക്കുക, കർത്താവ് ഒരൊറ്റ പോയിന്റിലേക്കാ പോകുന്നത്. അവന്റെ മനസ്സ് മുഴുവൻ നിൽക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, ജെറൂസലേം. പക്ഷേ അവിടെ നിന്ന് പോകുന്ന വഴിയിലും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ, നിങ്ങൾ ഈ ഭാഗമൊക്കെ ഒന്ന് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇതൊരു യാത്രയാ. ഈ യാത്രയുടെ നടുവിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നുണ്ട്, അടയാളം ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് മുഴുവൻ ഒറ്റ പോയിന്റ് നിൽക്കുകയാണ്, യെരുശലേം. വീണ്ടും അതിന്റെ 18:31
അനന്തരം അവൻ 11 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു.
കണ്ടോ, വീണ്ടും 12 കൂട്ടിക്കൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാം യെരുശലേമിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയാ പോകുന്നേ? മരിക്കാൻ വേണ്ടിയാ പോകുന്നത്. നീ അതിന്റെ 35-ാം വാക്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടപ്പോൾ ആരെ കുറിച്ചാ? ബർത്തിയുമായി. ആലോചിച്ച് നോക്കിയേ, യേശു മരിക്കാൻ പോകുമ്പോഴും അവിടെയുള്ള ഒരു ബർത്തിയുമായ കർത്താവ് സൗഖ്യമാക്കിയ സൗരങ്ങൾ. നമുക്കിപ്പോ ഒരു എവിടെങ്കിലും നമ്മൾ പോവാണ്, അവിടെ ചെല്ലുമ്പോൾ അടി കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വഴിക്ക് അത്ഭുതം പോയിട്ട് നമ്മളപ്പാടെ മുട്ടുകൂട്ടി അടച്ച് ആരെങ്കിലും അതോ ഒരു പ്രയർ റിക്വസ്റ്റ് ഇട്ടും. സീപ്പും വളരെ അത്യാവശ്യം ഒരു പ്രശ്നമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമുക്കതൊക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഡീൽ ചെയ്യാം. പക്ഷെ നോ, കർത്താവ് ഒരു വശത്ത് പിതാവിന്റെ ആ പർപ്പസ്, പിതാവിന് തന്നെ കുറിച്ചുള്ള ഉദ്ദേശം അത് നിവർത്തിക്കാനായിട്ട് പോകുമ്പോഴും ഒരു ബർത്തിമായിയെ അവൻ ഉപേക്ഷിക്കുന്നില്ല, അവിടെ അവന് വേണ്ടി നിന്ന് അവനെ സൗഖ്യമാക്കിയ. നിങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ കാണാം, ഞാൻ ഒരെണ്ണം മാത്രം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി അത്ഭുതങ്ങൾ കാണാം, ഒത്തിരി അത്ഭുതത്തിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്, ഒത്തിരി ഉപദേശങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട്. അപ്പോഴും കർത്താവിന്റെ മനസ്സ് എവിടെയാ? യെരുശലേമില. അവിടെ പിതാവിന്റെ ഹിതം ചെയ്യാനായിട്ട് അവിടെ കർത്താവിന്റെ മനസ്സ് അവിടെയാ. വീണ്ടും അതിന്റെ 19:11 19:11
അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിനും സമീപിച്ചിരിക്കാനും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയോടുകൂടെ പറഞ്ഞത്.
ഹി വാസ് നിയർ ജെറുസലേം. അപ്പൊ അവൻ എന്ത് ചെയ്തു? യെരുശലേമിൻ എന്ത് ചെയ്തു? അടുത്തെത്തി. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യ? ഒരു വളരെ പ്രധാനപ്പെട്ട ഉപമ പറയാം. നിങ്ങൾ ഈ ഉപമ വായിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കേണ്ട ഒരു ഉപമയാണ് ഈ 11 മുതലുള്ള വാക്യത്തിൽ. കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് ദൂരദേശത്തേക്ക് യാത്രയായി. കാരണം യെരുശലേമിന് അടുത്തു, അധികം സംസാരിക്കാൻ സമയമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമ കർത്താവ് അവിടെ പറയുകയാണ്. വീണ്ടും അതിന്റെ 19:28
ഇത് പറഞ്ഞിട്ട് അവൻ മുംബൈ നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു.
ശ്രദ്ധിച്ച്, കർത്താവ് വീണ്ടും എന്ത് ചെയ്യാ? അവർക്ക് മുൻപായിട്ട് നടക്കുക. കർത്താവിന്റെ ആ സീല് നിങ്ങൾ നോക്കിക്കേ. എങ്ങോട്ടേക്കാ പോകുന്നേ? യെരുശലേമിലേക്കാ പോകുന്നേ. എന്തിനു വേണ്ടിയാ പോകുന്നത്? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ വേണ്ടി പോവുക. ഇവിടെ പറയാണ് അവർക്ക് മുൻപായി അവൻ വീണ്ടും നടന്നു. 19:41 വായിക്കാം. 41
അവൻ നഗരത്തിൽ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു.
ഓ, ഞാൻ ഈ വാക്യത്തിന്റെ മുൻപിൽ വളരെ ശാന്തമായി ഇരുന്ന് എന്റെ കണ്ണുകൾ നിറഞ്ഞൊരു വാക്യമാണത്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു. നമുക്ക് സൗരങ്ങളെ, ഈ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഒരിക്കൽ പോലും യേശു അതിനെക്കുറിച്ചൊരു കണ്ണുനീർ പോലും പൊഴിച്ചിട്ടില്ല. അവൻ ഡിറ്റർമൈൻഡ് ആയിട്ടാ പോകുന്നത്, മുഖം തീക്കല്ല് പോലെ ആക്കിയാ പോകുന്നത്. പക്ഷേ യെരുശലേമിനെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ അവൻ നഗരത്തെ നോക്കി കരയുകയാ. കർത്താവിന്റെ ഹൃദയം നാം തിരിച്ചറിയുന്നുണ്ടോ? ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്. വളരെ പ്രധാനപ്പെട്ട ആത്മീയ സത്യമുള്ളൊരു പോർഷനാണ്. എന്താണ്? നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് യെരുശലേമേ നീ അറിയുന്നില്ല. നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുക. സ്വരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, മുൻപോട്ടുള്ള കാലഘട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയാണോ? എന്താണ് ഇനി മുൻപോട്ടുള്ള സമയങ്ങളിൽ വരാൻ പോകുന്നതെന്ന് നമ്മൾ തലയിലൊരു വെയിലിട്ടുകൊണ്ട് നമ്മുടെ മുഖം മറച്ച് അറിയാതെ നാം ഇരിക്കുകയാണോ? എന്നിട്ടിവിടെ പറയാണ് നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട്. ഓ, അത് ഭയങ്കര സെന്റൻസ് അത്. If you had known in this day the things which make for peace, but now they have been hidden from your eyes. The days will come upon you when your enemies will throw up a barricade against you and surround you and hem you in on every side, and they will level you to the ground and your children within you, and they will not leave in you one stone upon another, because you did not recognize the time of your visitation. So ഞങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. കർത്താവരോട് പറയാണ് നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട്. ഏതാ സന്ദർശനകാലം? യെരുശലേമിൽ നോക്കി കർത്താവ് പറയുകയാണ് ദി ഡേ ഓഫ് വിസിറ്റേഷൻ നീ അറിയാഞ്ഞത് കൊണ്ട്. ഏതാ ഡേ ഓഫ് വിസിറ്റേഷൻ? ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവിന്റെ 3 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയായിരുന്നു അവരുടെ ഡേ ഓഫ് വിസിറ്റേഷൻ. എന്തായിരുന്നത്? റിപ്പൻറ്റ്, കം ബാക്ക്, ടേൺ ടു ഗോഡ്. കർത്താവ് പറയുകയാണ് ഈ 3 വർഷക്കാലം അനേക പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചു, പക്ഷേ അത് ഡേ ഓഫ് വിസിറ്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതറിയാഞ്ഞത് കൊണ്ട് ശത്രുക്കൾ എന്തു ചെയ്യും? വലിയ കിടങ്ങ് കുടിച്ച് നിന്റെ ചുറ്റും വാടകോരി നിന്നെ ഞെരുക്കി നിന്നുള്ള മക്കളെ നശിപ്പിച്ചു കളയും. എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? AD 70 സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് കർത്താവ് ഇപ്പൊ പറയുക. എപ്പോഴാ പറഞ്ഞത്? AD 33 ഇത് സംഭവിക്കാൻ പോകുന്ന അനദർ 37 ഇയേഴ്സ് ഉണ്ട്. 37 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യം കർത്താവ് ഇപ്പോൾ പറയുക. അത് കണ്ടിട്ട് കർത്താവ് കരയുക. എന്താ കരയുന്നേ? നിന്റെ സന്ദർശനകാലം നീ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. സൗരങ്ങളെ, ഇത് കർത്താവ് നമ്മളെ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളാണിത്. ദീസ് ആർ ദ ഡേയ്സ് ഓഫ് വിസിറ്റേഷൻ. കർത്താവ് ഇപ്പൊ നമ്മളെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ മാതിരി വാക്കുകൾ നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? കം ബാക്ക്, ടേൺ ബാക്ക്. വരാൻ പോകുന്ന ന്യായവിധിയിൽ പെടാതിരിക്കുവാൻ ടേൺ ബാക്ക്. കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. കർത്താവ് കരയുക. നമുക്ക് സൗരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് അറിയാമോ, കർത്താവിന് തന്റെ പർപ്പസിനെ കുറിച്ചുള്ള ഒരു ബോധ്യതല കർത്താവ് ജീവിച്ചേ. അതാ ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം. കർത്താവിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസിന് വേണ്ടിയിട്ട് അവിടുന്ന് മുഖം കഠിനമാക്കി അവിടുന്ന് മുൻപോട്ട് പോവുകയാ. ഇതിനിടെ കർത്താവിനെ പലരും വന്ന് കൊടുക്കാൻ നോക്കുന്നുണ്ട്, വാക്കിൽ കൊടുക്കാൻ നോക്കുന്നുണ്ട്, അവനെ പിടിക്കാൻ തക്കം പാർത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവനെ തടയുന്നില്ല. അവിടുന്ന് നേരെ മുമ്പോട്ട് പോവുക. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജെറൂസലം, യെരുശലേമിൽ. കാരണം എന്താ? അവിടെയാ എനിക്ക് പിതാവിന്റെ ഹിതം നിവർത്തിക്കാനുള്ളത്. യെസ്, ബാക്കിയൊന്നും ഞാൻ പറഞ്ഞു, ബാക്കി റെസ്റ്റ് എവറിത്തിങ് ഈസ് സെക്കൻഡറി. റെസ്റ്റ് എവറിത്തിങ് ഈസ് സെക്കൻഡറി. അവൻ യെരുശലേമിൽ നിന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് അവൻ മുൻപോട്ട് നീങ്ങുക. ഈ 2016 തുടക്കത്തില് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ, അനേകരുടെ ആത്മീയ ജീവിതം അപ്പ് ആൻഡ് ഡൗൺസുമായിട്ട് നിരന്തരം പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധമില്ലായ്മയാണ്. ദ സെൻസ് ഓഫ് ഹിസ് കോളിംഗ്, ദ പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ബോധം എന്നെ ഭരിക്കുന്നില്ലെങ്കിൽ ഐ വിൽ ബി ഡിസ്ട്രാക്റ്റഡ് ഇൻ 101 ways. എന്തിനു വേണ്ടിയ കർത്താവ് എന്നെ വിളിച്ചു? ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തെ വളരെ ശക്തമായി ഭരിക്കണം. ആ ബോധം ഉണ്ടെങ്കിലേ നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ തട്ടി മാറ്റിയിട്ട് നമുക്കതിലേക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. He was determined എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആ യാത്ര, യെരുശലേമിലേക്കുള്ള യാത്ര. നിങ്ങളത് വായിച്ചു നോക്കണം, ആ പോർഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ വായിക്കാനായിട്ട്. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. യെരുശലേമിലേക്ക് ആ ഒരു പർപ്പസ്. സൗരങ്ങളെ, ഞാനും നിങ്ങളും ഒരുപോലെ ഈ ഒരു പർപ്പസിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാ. ഒരു പർപ്പസ്. ഇനി ഇത് മാത്രമല്ല, ഞാൻ അടുത്ത ആളിലേക്ക് വരിക. കർത്താവിന്റെ ശിഷ്യനായിരുന്ന പൗലോസ്, നിങ്ങൾക്കറിയോ പൗലോസ് എങ്ങനെ ജീവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 20:24 മാക്സ് chapter 20 verse 24.
എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനും സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ.
ഉണ്ടോ? I do not consider my life of any account as dear to myself. എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇംഗ്ലീഷിൽ as dear to myself. എന്റെ ജീവനെ ഞാൻ എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. പിന്നെന്താ? So that I may finish my course and the ministry which I received from the Lord Jesus. അതേ പാറ്റേണിൽ പൗലോസ് പോവുക. എന്റെ തൊട്ടുമുകളത്തെ വാക്യം എന്നറിയോ, 22 വാക്യം. ഇപ്പോൾ ഞാൻ ഇതാ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. നോക്ക്, പൗലോസിന്റെ അതേ, കർത്താവിന്റെ അതേ ഫുട് സ്റ്റെപ്പിൽ നടന്ന പൗലോസ്, പൗലോസും പറയുകയാണ് ഞാൻ എങ്ങോട്ടേക്ക് പോവുക, ആ യെരുശലേമിലേക്ക് അദ്ദേഹം പോവുക. ഇനി അദ്ദേഹത്തിനോട് തന്നെ ഉള്ളേ ബന്ധനങ്ങളും കഷ്ടങ്ങളും അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അത്രയും കർത്താവിന്റെ അത്രയും ക്ലാരിറ്റി എനിക്ക് ഇക്കാര്യത്തിലില്ല. പക്ഷേ ഞാൻ എന്റെ പ്രാണനെ എന്ത് ചെയ്യുന്നില്ല, വിലയേറിയതായി എണ്ണുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ലെന്ന്. പക്ഷെ എനിക്ക് ഒറ്റ കാര്യമുണ്ട്. എന്താണ്? കർത്താവ് എന്റെ ഓട്ടം എനിക്ക് എന്ത് ചെയ്യണം? ഐ മേ ഫിനിഷ് മൈ കോഴ്സ്. എന്റെ ഓട്ടം എനിക്ക് തയ്ക്കണം. രണ്ട്, എന്റെ ശുശ്രൂഷ എനിക്ക് തയ്ക്കണം. സോനങ്ങൾ, ഈ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഈ ബോധ്യം നമ്മെ ഭരിക്കുന്നില്ലെങ്കിൽ, ഒന്ന്, എന്റെ ഓട്ടം എനിക്ക് തയ്ക്കണം. രണ്ട്, എന്റെ ശുശ്രൂഷ എനിക്ക് തയ്ക്കണം. ഇതൊരാളുടെ മുൻപിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മൾ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇതില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടി അനേക നല്ല ഭർത്താക്കന്മാരെയും നല്ല ഭാര്യമാരെയും നമുക്ക് കിട്ടും. അതിലപ്പുറത്ത് കർത്താവിന്റെ പർപ്പസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ നല്ല ഭർത്താക്കന്മാരും നല്ല ഭാര്യമാരും ഉണ്ടാവണമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. കാരണം നിങ്ങൾക്ക് അറിയാം, അനേക വർഷങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് സംസാരിച്ചു വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു നല്ല ഭർത്താവും ഭാര്യയുമായിട്ടിരിക്കാനല്ല നമ്മുടെ വിളി. നല്ല ഭാര്യയും ഭർത്താവും ആയിരിക്കണം, പക്ഷെ അതൊരു ചെറിയൊരു കാര്യമാണ്. പക്ഷേ എന്റെ ഓട്ടം എനിക്ക് തയ്ക്കണം, എന്റെ ശുശ്രൂഷ എനിക്ക് തയ്ക്കണം. സ്വരങ്ങൾ, ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കാനായിട്ട് കഴിയുന്നത്. വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നു. ജീസസ് വാസ് ഡിറ്റർമൈൻഡ് ടു ഗോ ടു ജെറൂസലം. അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. കാരണം എന്താ? അവിടെയാ പിതാവിന്റെ ഹിതം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ നമുക്കൊരു ഓട്ടമുണ്ട് സഹോദരങ്ങളെ. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടണം. തന്റെ ജീവിതത്തിന്റെ അവസാന സമയം പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ഈ ദിവസവും കാലവും വർഷവും ഒന്നും ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. പക്ഷെ എങ്കിലും 2015 നമ്മൾ സാക്ഷ്യം പറയുക, 2016 നമ്മൾ കയറുകയൊക്കെ ചെയ്യുമ്പം എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവ് ഇങ്ങനെ ദിവസവും കാലവും വർഷവും ഒക്കെ വെച്ചിരിക്കുന്നതിന്റെ കാര്യം ഇടയ്ക്കൊന്ന് ഒന്ന് റീവൈൻഡ് ചെയ്യാൻ, ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുവാൻ, ഓട്ടത്തിൽ നിന്ന് എവിടെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് വീണ്ടും മുൻപോട്ട് ഓടുവാൻ ഈ ഇതുപോലുള്ള ഈ ആണ്ടർതി പ്രാർത്ഥനയും ഇതുപോലെ തന്നെ വർഷാരംഭ പ്രാർത്ഥനയൊക്കെ ഒരു കാരണമായി മാറട്ടെ. കാരണം ഞാൻ എവരി ഡേ എവരി മോമെന്റ് കർത്താവിനോട് കൂടെ ജീവിക്കണം ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനത്തെ ഒക്കേഷൻസിന്റെ ഒരു പ്രത്യേകത ഇതാണ്, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബാക്കിലേക്ക് നോക്കിയിട്ട് എന്റെ ഓട്ടം സ്ഥിരതയോടെയാണോ, ഞാൻ എങ്ങോട്ടേക്കാണ് ഓടുന്നത്, എന്താ എന്റെ ജീവിതത്തിൽ എന്നെ കുറിച്ചുള്ള വിളി, എന്താ ദൈവത്തിന്റെ സ്വരങ്ങൾ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുക, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, കർത്താവേ എന്നെ കുറിച്ചുള്ള അവിടുത്തെ വിളി എന്താ? കർത്താവേ ഞാൻ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്ന് മിനിസ്ട്രിയിൽ എങ്ങോട്ടേക്കാണ് ഞാൻ മൂവ് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്വരങ്ങളത് ഒത്തിരി വിശാലമായൊരു ടോപ്പിക്കാണ്. നമുക്ക് പലപ്പോഴും നമ്മളിവിടെ നിന്ന് കേൾക്കാറുണ്ട്, സൗരന്മാർ സംസാരിക്കാറുണ്ട്, മിനിസ്ട്രി, ശുശ്രൂഷ. പൗലോസ് രണ്ട് ചേർത്താ പറയുന്നത്, മാറ്റിവെച്ചല്ല പറയുന്നത്. എന്റെ ഓട്ടം, എന്റെ ശുശ്രൂഷ, രണ്ടും ചേർത്ത ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മാറ്റിവെച്ചല്ല. ഒരു ദൈവവൈതലിന്റെ ജീവിതവും അവന്റെ ശുശ്രൂഷയും രണ്ടല്ല, അതൊന്ന. നമ്മളാ അതിനെ മാറ്റിവെക്കുന്നത്? നോ, അവനെ വിളിച്ചപ്പോൾ അവന്റെ ഓട്ടം ദൈവം കൊടുത്തു. അത് മാത്രമല്ല, അവന്റെ ശുശ്രൂഷയും കൂടെ കൊടുത്തു. ചിലർക്ക് അത് 5 താലന്തായിരിക്കാം, ചിലർക്ക് 1 ആയിരിക്കാം. പക്ഷെ വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്, ശുശ്രൂഷയുണ്ട്. അത് എന്താണ് നാം തിരിച്ചറിയണം. സ്വരങ്ങൾ തിരിച്ചറിയണം. നമുക്കും അങ്ങനെയാണെങ്കിൽ നമുക്കും പൗലോസിനെ പോലെ പറയാൻ പറ്റും, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുമ്പോഴാണ് അടുത്ത് വരാൻ പറ്റുന്നത്, നീതിയുടെ കിരീടം എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രഭാവത്തിൽ അതാ, നമ്മുടെ കർത്താവ്, കർത്താവിന്റെ ക്രൂശുമരണമായിരുന്നു, പക്ഷെ സ്റ്റിൽ ആ പിതാവ് തനിക്ക് വെച്ചിരിക്കുന്ന ആ ഓട്ടം, പിതാവ് തനിക്ക് വെച്ചിരിക്കുന്ന പർപ്പസ് അവൻ നിവൃത്തിയാകുവാൻ അവൻ മനസ്സുറപ്പിച്ച് അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുക. അപ്പോ സ്വാമി പൗലോസ് ഈ ആക്സ് 20:24 സാധു സുന്ദർ സിംഗ് അദ്ദേഹം താൻ അദ്ദേഹം മരിച്ച എവിടെയാണ് കൃത്യമായിട്ട് അറിയില്ല, ടിബറ്റിൽ എവിടെ വെച്ച് മരിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അദ്ദേഹം താൻ അങ്ങോട്ടേക്ക് ലാസ്റ്റ് യാത്ര പോകുന്നതിന് മുൻപ് അദ്ദേഹം ഒരാൾക്ക് ഒരു എഴുത്ത് എഴുതി കൊടുത്തു വിട്ടു. അതിനത് വേറൊന്നും ഉണ്ടായിരുന്നില്ല, Acts 20:24 ഇത് എഴുതി കൊടുത്തു വിട്ടിട്ടാണ് സാധു സുന്ദർ സിംഗ് ആ ടിബറ്റിലേക്ക് പോകുന്നത്. പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം ടിബറ്റിലെവിടെങ്കിലും വെച്ച് മരിച്ചിരിക്കാനാണ് സാധ്യത. ഞാൻ പറഞ്ഞത് ഇതിന് നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പിക്ചർ എന്നറിയാം, ഇതൊക്കെ സുവിശേഷ വേലക്കാർക്കുള്ളതാണ്. ഞാൻ വിചാരിക്കുന്ന വളരെ വലിയൊരു ചതിയാണ് ഈ ക്ലർജി ലേറ്റി എന്ന് പറഞ്ഞൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുവിശേഷ വേല അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ ചിലർക്ക് വേണ്ടി മാത്രമായി വെച്ചിരിക്കുകയാണ്, ബാക്കി ഞങ്ങൾ എല്ലാവരും ആ ശുശ്രൂഷ അനുഭവിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയകോളം മുഴുവൻ തെറ്റിദ്ധാരണ കൊണ്ട് മൂടപ്പെട്ടിരിക്കുക. നോ, അല്ല സഹോദരങ്ങൾ. അങ്ങനെ ഏതെങ്കിലും കുറച്ചു പേർക്ക് വേണ്ടി മാത്രം ഒരു ശുശ്രൂഷയും ബാക്കി ആർക്കും ഒരു ശുശ്രൂഷ ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതമല്ല. നോ, തിരുവചനം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോസ്തല പ്രവൃത്തിയും ലേഖനങ്ങളൊക്കെ പരിശോധിക്കുമ്പം അവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണാനായിട്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളതെല്ലാം ഇവിടെ മനസ്സിലേക്ക് വരുന്നതെന്ന് അറിയോ? ഇപ്പൊ കേട്ടപ്പോ നിങ്ങൾ മനസ്സിലായി, ആ സുവിശേഷ വേലക്കാരെല്ലാം നല്ല പോർ ഉരുതണം, ഓട്ടം തേക്കണം, അവർക്കൊരു ശുശ്രൂഷയുണ്ട്. നോട്ട് അറ്റ് ഓൾ. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദേ ഹാവ് എ മിനിസ്ട്രി. കർത്താവിനോട് നമ്മൾ ചോദിക്കണം, കർത്താവ് എന്താ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ശുശ്രൂഷ, എന്താ ശുശ്രൂഷ, എന്താ? ചിലർക്കത് ദൂരദേശത്തേക്ക് പോയി സുവിശേഷം അറിയിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് എന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ എന്റെ കൂടെ ചേർത്ത് വെച്ചോണം, അത് ഒരു സഭയുമായിട്ട് ബന്ധപ്പെട്ട കർത്താവ് അത് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം അപ്പോസ്തലനായ പൗലോസും ബർണബാസും അവരെ എന്ത് ചെയ്തു? സഭ അവരെ യാത്ര അയച്ചു, അവരെ പ്രാർത്ഥിച്ച് യാത്ര അയച്ചു. അതിനുശേഷം അവർ മടങ്ങി വന്ന സഭയിൽ വന്ന് എന്ത് ചെയ്യുക? സാക്ഷ്യം പറയുക. നമുക്ക് അത്ര വലിയ അന്നത്തെ ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനായ പൗലോസ്, ആ പൗലോസ് താൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോയിട്ട് മടങ്ങി വീണ്ടും സഭയിലേക്ക് വരികയാണ്. അപ്പൊ ആ വിചാരിക്കരുത് ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണം. നോട്ട് അറ്റ് ഓൾ. ചേർച്ച് ഇസ് എ കോർപ്പറേറ്റ് ബോഡി. ഇത് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ പോലെ കോർപ്പറേറ്റ് ബോഡിയാണത്. അതിൽ ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അത് ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? അത് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ എന്റെ റോൾ എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയണം. എന്നിട്ട് ആ റോളിൽ ഞാൻ മുന്നേറണം. ഒറ്റയ്ക്കല്ല, എനിക്ക് ഒത്തിരി സഹോദരങ്ങളും കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിക്കുന്നു ഈ ചർച്ചിൽ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെയുള്ള ഓരോരുത്തർക്കും ഉള്ള മിനിസ്ട്രി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം മറ്റ് പലയിടത്തുനിന്നും വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരാള് കംപ്ലീറ്റ് റോളുകൾ ഇവിടെ ചെയ്യാറില്ല. ഇവിടെ തന്നെ ഈ സൺഡേ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ പല സഹോദരന്മാരാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ വൺ മാൻ ഷോ. ഒരാളുടെ ഒരു പരിപാടി അല്ല, ഇതൊരു ബോഡിയാ, അതിന്റെ തല കർത്താവാ. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ 2016 ആദ്യ സമയങ്ങളിൽ തന്നെ നാം ഒന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിനോട് ചോദിക്കുകയും ചെയ്യണം, കർത്താവെ എന്റെ റോൾ എന്താ? ചിലപ്പോൾ ഒരു സഹോദരന്റെ കൂടെ ആദ്യം ഒരു ഒരു സുവിശേഷ വയലിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒന്ന് കൂടെ പോകുന്നതായിരിക്കാമെന്ന് തുടക്കം അങ്ങനെയായിരിക്കാം. ജോൺ മാർക്ക്, മർക്കോസ് എന്താ ചെയ്തേ? അവർക്ക് ശുശ്രൂഷകനായിട്ട് പോയി. ആർക്ക് ശുശ്രൂഷകനായിട്ട് പോയി? പൗലോസിന്റെ കൂടെ ഒരു ശുശ്രൂഷയായിട്ട് പോയി. പുള്ളിക്കാരൻ വലിയ പരിപാടിയൊന്നുമില്ല, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തില് എന്താ പുള്ളി ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ മർക്കോസ് അവിടെ കൊണ്ട് നിന്നില്ല, പിന്നെ എവിടെ ചെന്ന് അവസാനിച്ചേ? അദ്ദേഹം ഒരു സുവിശേഷം എഴുതുന്ന ഒരാളായിട്ട് മാറി. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, തുടക്കം ഒരാളുടെ കൂടെ ഒന്ന് പോകുന്നതായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത്, സഹോദരന്മാരെ, ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വാ, വാ, ഒന്ന് വന്ന് അവിടെ വന്ന് കാണു, അവിടെ വന്ന് കണ്ടു, രണ്ടുപേരോട് സംസാരിച്ചു. അങ്ങനെ വന്ന സഹോദരന്മാരോടൊക്കെ നിങ്ങളും ചോദിച്ചു നോക്ക്, അവരൊക്കെ എൻകറേജായി. അവിടുത്തെ മീറ്റിംഗ് കൊണ്ടല്ല, അവര് ചിലരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ അവർക്ക് തന്നെ ഒരു വലിയ ഉത്സാഹമായി. കേട്ടവരുടെ റിസൾട്ട് ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറെന്റ്, നിത്യത ചെല്ലുമ്പോഴേ അറിയുള്ളൂ നമുക്ക് അതിന്റെയൊക്കെ പൂർണ്ണ വരും. പക്ഷേ ഒരുമിച്ച് ഒന്ന് കൂടെ പോകുമ്പോൾ, സോ 2016 പ്രാർത്ഥിക്ക ദിവസം, കർത്താവ് എന്റെ വിളി എന്താ? അതറിയാനായിട്ട് ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒത്തിരി സഹോദരങ്ങളുണ്ട്, ഇവിടെ പല നിലയിൽ ശുശ്രൂഷിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഒത്തിരി പല നിലയിൽ. സോ പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ കുറിച്ചുള്ള ഇതിന്റെ വിളി എന്താ? ചില പക്ഷേ സുവിശേഷം അറിയിക്കുന്നതായിരിക്കത്തില്ല. ഹന്നയുടെ വിളി എന്തായിരുന്നു? എന്താ? ദൈവാലയത്തില് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഉപവാസവും പ്രാർത്ഥനയുമായിട്ടിരുന്നു. അതെ, അതൊരു വിളിയാ. ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോളിംഗ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളിയാ. എന്താണ്? ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹന്ന ഹന്ന വേറൊന്നും ചെയ്തില്ല, പക്ഷെ ഏറ്റവും അവസാനം പ്രവചിക്കും കൂടെ ചെയ്തിട്ടാ മരിച്ചെന്ന. അതിനാണ് ഇങ്ങനെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേന് എന്താ അവസാനം ചില വാക്കുകളും കൂടെ കർത്താവിനെ കാണാനുള്ള ഒരു ഭാഗ്യം, കയ്യിൽ എടുക്കാനുള്ള ഒരു ഭാഗ്യം, കാണാനുള്ള ഒരു ഭാഗ്യം, അതും കൂടെ കിട്ടി. ഞാൻ പറഞ്ഞത്, വാട്ട് ഈസ് മൈ കോളിംഗ്, എന്റെ വിളി എന്താ? ഈ ചോദ്യം ഞാൻ 2016 ആദ്യത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുക. നിങ്ങറിയോ, ലോകത്ത് എല്ലാ ചർച്ചയിലെ ദൈവദാസന്മാർ ഏറ്റവും വലിയ സന്തോഷം എല്ലാരും സഭയിൽ എല്ലാരും വന്ന് ഇരിക്കണം എന്നുള്ളതാ. പക്ഷെ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ആരുടെ സന്തോഷം അതിലല്ല. ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ ഇവിടെ ഒന്നിരിക്കുന്ന സന്തോഷം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതിലപ്പുറം നിങ്ങൾ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആവുമ്പോൾ ഒന്നും വേണ്ട, നിങ്ങളെ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വിളിക്കും, ഒത്തിരി സഹോദരന്മാർ ഇവിടെ ഉണ്ട് അവൈലബിൾ ആയിട്ട്, ആരെങ്കിലും ഒന്ന് വിളിക്കാതെ ഒരു വീട്ടിൽ നമുക്കൊന്ന് പോകാം. ദാറ്റ് ഇസ് എ മിനിസ്ട്രി, ഡു യു നോ ദാറ്റ്? ഒരാളെ നിങ്ങൾ ഞങ്ങളെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ദാറ്റ് ഇസ് എ മിനിസ്ട്രി. നിങ്ങൾക്കറിയോ പൗലോസ് ഇടയ്ക്കൊന്ന് മുങ്ങി. പൗലോസ് ഒരു ചെറിയൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് എരിശിലേമിലെ ഒരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൗലോസിന്റെ അഡ്രസ്സും കെയർ ഓഫും ഇല്ല അവിടെ, അദ്ദേഹം ശുശ്രൂഷ ചെയ്ത് കാണുന്നു. പക്ഷെ എരിശിലേം ചർച്ചൊക്കെ നോക്കിയപ്പോഴത്തേന് പൗലോസിനെ പിന്നെ കാണുന്നേ ഇല്ല. പിന്നെ ബർണബാസ് എന്ത് ചെയ്തു? ശൗലിനെ തപ്പി തസോസി ചെന്നു. പിന്നെന്ത് ചെയ്യാന്നറിയോ? അവനെ കൂട്ടിക്കൊണ്ട് അന്ത്യോക്യയിലേക്ക് വന്നു. അങ്ങനെ അവിടെ ഈ ബർണബാസും ശൗലും അല്ലെങ്കിൽ പൗലോസും കൂടെ ശുശ്രൂഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭവം മാറി. ബർണബാസ് അത്രയും പ്രതീക്ഷിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ബർണബാസ് ഓർത്തത് ബർണബാസ് വലിയ ആള് വിട്ടുപോയ പൗലോസിനെ കൊണ്ടുവന്നു. കുറച്ചു കഴിയുമ്പോൾ നമ്മൾ വചനം കാണുന്ന എങ്ങനെ അറിയാവോ? ആദ്യം ബർണബാസും പൗലോസും ശുശ്രൂഷിച്ചു, കുറച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു പൗലോസും ബർണബാസും. കാരണം ബർണബാസിനേക്കാൾ മുമ്പിലേക്ക് ആരായി? പൗലോസായി മാറി. യെസ്, ഒത്തിരി ശുശ്രൂഷ, ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. സുവിശേഷം പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുക. ജീസസ് വാസ് ഡിറ്റർമൈൻഡ് ടു ഗോ ടു ജെറൂസലം. തനിക്കൊരു ശുശ്രൂഷയുണ്ട്, തന്റെ വിളി പൂർത്തീകരിക്കുവാൻ അവൻ മനസ്സുറപ്പിച്ചു. യേശയ്യാപ്രവാചകന്റെ വാക്കിൽ നിന്ന് കോട്ട് ചെയ്യട്ടെ, മുഖം തീക്കല്ല് പോലെ കഠിനമാക്കിയാണ് യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് തന്നെയായിരുന്നു തന്റെ വിളി പൂർത്തിയാക്കുവാനായിട്ട്, തന്റെ ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് ഡിറ്റർമൈൻഡ്. ഇപ്പോൾ ആ ബാറ്റൺ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുക. രണ്ട് കാര്യങ്ങൾ, ഒന്ന് എന്റെ ഓട്ടം, രണ്ട് എന്റെ ശുശ്രൂഷ. രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യരുത്, പ്ലീസ്. ഒരുമിച്ച് വെക്ക്, എന്റെ ഓട്ടവും എന്റെ ശുശ്രൂഷയും രണ്ടും ഒരുമിച്ച് പോട്ടെ. ഒരു ചെറിയ കാര്യമാണെന്ന് കരുതരുത് നിങ്ങൾ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. നോട്ടോൾ ഒത്തിരി ശുശ്രൂഷകൾ തിരുവനന്തപുരത്തുണ്ട്. ഞാൻ സമയക്കുറവുണ്ട്, ഞാനത് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അറിയാം. പ്രവചിക്കാൻ സഹോദരിമാർക്കൊക്കെ ആണെങ്കിൽ പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് തിരുവേദനം പറയുന്നത്. They can prophesy. They can share the gospel. They can teach other women. അതിനു അങ്ങനെ പറഞ്ഞത്, പ്രായമുള്ള സ്ത്രീകൾ, ചെറുപ്പക്കാരികളായ സ്ത്രീകളെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിപ്പിക്കാം. ദൈവം അവരോട് സംസാരിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് പറയാം. അവർ കേൾക്കത്തില്ല എന്ന് വിചാരിക്കരുത്. If you care for them, they will listen. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ അവർ നിങ്ങളെ കേൾക്കും. സഭയിൽ ഒത്തിരി ശുശ്രൂഷയുണ്ട്, സഭയ്ക്ക് വെളിയിൽ ഒത്തിരി ശുശ്രൂഷയുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്ന ഒരു കാര്യം പത്രത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ട്രെൻഡ് എന്തോന്നറിയോ? ഇപ്പോഴത്തെ ഒത്തിരി ഈ സോഷ്യൽ വർക്കിനെ കുറിച്ച് ഇന്നയാൾ ഇന്ന കാര്യം ചെയ്തു, ഇന്നയാൾ ഇന്ന കാര്യം ചെയ്തു, അങ്ങനെ എല്ലാ ദിവസവും പത്രത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരൊരു പുണ്യപ്രവൃത്തി ചെയ്തു, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, സഭയുടെ ഇക്കാര്യത്തിൽ സഭയുടെ റോൾ എന്താ? സഭയിലെ കുറച്ചുപേരെ ഇന്റർവ്യൂ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇങ്ങനെ ചില ആൾക്കാരെയൊക്കെ കാണാനായിട്ട് പറ്റുമോ? ഞാൻ വായിച്ചു, അതായത് കുറച്ച് കോളേജ് പിള്ളേർ ചേർന്ന് ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേര് ഇടയ്ക്ക് കേറ്ററിംഗ് ജോലി ചെയ്യും. എന്നിട്ട് അവരാ കൊച്ചിനെ, ഇപ്പൊ കൊച്ചിനെ കുറച്ച് വളർന്നു. അപ്പോൾ ഇപ്പോൾ ആ കോളേജ് പിള്ളേരുടെ മനസ്സിലെ ചിന്ത, ഇതുപോലുള്ള മറ്റ് വളരെയും കൂടി എന്ത് ചെയ്യണം? മറ്റ് വളരെയും കൂടെ ഒന്ന് അവരെ ഒന്ന് കെയർ ചെയ്യണം. സോറി, ലോകം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്നു അതിന്റെ നടുവിൽ സഭയെവിടെ, അതിന്റെ നടുവിൽ സഭയെവിടെ. ഞാൻ പറഞ്ഞു ഇതൊന്ന് പത്രം ഒന്നും അറിയണ്ട, ഞാൻ പറഞ്ഞു പത്രം അറിയണ്ട, ആരും അറിയണ്ട. കാരണം അറിഞ്ഞാ വലങ്കേ ചെയ്യുന്നത് ഇടങ്കി അറിഞ്ഞാ പോയി, നമ്മുടെ പ്രതിഫലം പോയി. പക്ഷെ ആരും അറിയണ്ട. പക്ഷെ സഭയ്ക്കകത്ത് ചില ചലഞ്ച് എന്തുകൊണ്ട് നടക്കാത്ത. വേറൊരു സ്ത്രീയെ കുറിച്ച് ഞാൻ വായിച്ചു, അവര് അനേകരുടെ കയ്യിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി എറണാകുളം പട്ടണത്തിൽ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ത്രീ. എന്നിട്ട് അവരെഴുതിയിരിക്കുന്ന ആൾ എഴുതിയിരിക്കുകയാണ്, ഇവരുടെ ഐഡന്റിറ്റി അവർ വെളിപ്പെടുന്നില്ല. കാരണം ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ടാണ് അവർ പോകുന്നത്, ഹെൽമെറ്റ് ഇട്ടിട്ട് പൊതി എടുത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്നില്ല. അപ്പോൾ ഇവർ ബലമായിട്ട് പുറകെ ചെന്ന് അവരുടെ ഐഡന്റിറ്റി എന്നാ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുത്തിരിക്കാൻ വായിച്ചു. സോ മെനി പീപ്പിൾ ആർ ഡൂയിങ് സോ മെനി തിങ്സ്. അതിന്റെ നടുവിൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്തെ കംഫർട്ട് സോണിൽ മാത്രം ഇരിക്കാനാണോ കർത്താവ് എന്നെ വിളിച്ചതെന്ന് ഞാൻ എന്നോട് ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം. എന്റെ കുടുംബവും എന്റെ കുഞ്ഞുങ്ങളും മാത്രം, അതിന്റെ അർത്ഥം അവരെ നോക്കരുതെന്നല്ല, നോ, അവരെ കെയർ ചെയ്യണം. പക്ഷേ അനേക വർഷങ്ങളായിട്ട് അവരെ മാത്രം നോക്കിയിട്ട് അതിന്റെ അപ്പുറത്ത് ഒരു ലോകത്തെ കാണാതെ നാം പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ സഭയെന്നുള്ള നിലയിൽ നാം ഒരു പരാജയമായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി കാര്യങ്ങൾ ഈ സഭയിലൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സഹോദരങ്ങളോട് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഈ നാളുകളിൽ എല്ലാവരും ഒരുപോലെ അവരെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞു അവരുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ഏറ്റവും അവസാനം കർത്താവിന്റെ കാഹളത്തിന്റെ മുൻപിൽ അടുക്കാവുന്ന സമയം അവൾ പറയാൻ പറ്റും, അല്ലെ മരണത്തിന്റെ സമയത്തിനും പറയാൻ പറ്റും, നല്ല പോർ വരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കണ്ണുകളെ താങ്ക് യു ലോർഡ്. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാമന്നാളറിയും, ലോകം വെറുത്തോർ വില നാമന്നാളറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ.
നമ്മളിവിടെ ആവർത്തിച്ച് കേട്ട പൗലോസിന്റെ മഹത്തായ ഒരു വചനമാണ് ഞാൻ നല്ല പൂർപ്പുരുതി ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു. അതിനുശേഷം പൗലോസ് പറയുന്ന മൂന്ന് കാര്യങ്ങൾ എനിക്ക് വളരെ ഹൃദയഭേദകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിലടുത്തത് പറയുന്നത്, ദേമാസ് എന്റെ കൂടെ നിന്ന ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ അവൻ എന്നെ വിട്ട് ലോകത്തെ സ്നേഹിച്ചു. അത് കഴിഞ്ഞ് പൗലോസ് പറയുന്നത്, ചെമ്പുപിടികാരനായ അലക്സാണ്ടർ എനിക്ക് എന്റെ സുവിശേഷത്തോട് വളരെ എതിർത്ത് നിന്നു. താഴേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, റോമിൽ ഞാൻ തടവിലായിരിക്കുമ്പോൾ എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ബട്ട് ഞാൻ നല്ല പോർ പൊരുതി. നാം ചിന്തിക്കുന്നത് നമുക്ക് ഇന്നാരും ഇന്നാരും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാമെന്ന്. നിങ്ങൾക്കറിയാവോ, യേശുവിന് തന്റെ നിര്യാണം അടുക്കും തോറും അവന് ഫോളോവേഴ്സ് അല്ലായിരുന്നു, അവന് വിരോധികളായിരുന്നു വർദ്ധിച്ചു വന്നിരുന്നത്. യേശു ക്രൂശിലേക്ക് അടുക്കും തോറും മൃഗീയ ഭൂരിപക്ഷമായിരുന്നു യേശുവിനെ ക്രൂശിക്കാനുള്ളവരുടെ പക്ഷത്ത്. ബട്ട് സ്റ്റിൽ അവൻ നല്ല പോർ പൊരുതി. എനിക്ക് ഈ പൗലോസിന്റെ എനിക്ക് ആ കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ ഈ അവസരത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. പൗലോസ് പറയുന്നുണ്ട്, ഏഷ്യക്കാരെല്ലാവരും എന്നെ മറന്നു കളഞ്ഞു, ആസിയയിലുള്ള സഭകൾ മുഴുവനും തന്നെ മറന്നു. ഇറ്റ്സ് നോട്ട് എ വൺ ചർച്ച്. ഏഷ്യയിലുള്ളവർ മുഴുവനും തന്നെ മറന്നതിന് കാരണമുണ്ട്. താൻ റോമിൽ തടവിലാക്കപ്പെട്ടപ്പോൾ ഏഷ്യയിലുള്ള സഭകളുടെ മനസ്സിലെ വിചാരം എന്നായിരുന്നു അറിയോ? ഇവൻ ഇനിയും തിരിച്ചു വരത്തില്ല. റോമിൽ തടവിലാക്കപ്പെട്ട ഒരുത്തൻ പോയാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കം ബാക്ക്. ഇനിയിപ്പോ നമുക്ക് ഇവനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മുഴുവനും ഏഷ്യക്കാർ റോമിലായിരിക്കുന്ന പൗലോസിനെ കൈവിട്ട് കളഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വിശ്വസിക്കുന്നവന് വേണ്ടി അവന്റെ ജീവിതമാകുന്ന യാഗപീഠത്തിൽ രക്തമൊഴുക്കാൻ നിൽക്കുന്ന മനുഷ്യനെ ഏഷ്യൻ സഭകൾ മുഴുവനും കൈവിട്ട സമയമാ റോമിൽ തടവിലേക്ക് പോകുന്ന സമയം. കാരണം പൗലോസിനെ കൊണ്ടുള്ള പ്രയോജനം ഏഷ്യക്കാർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അവന് ഒണ്ടേരിവില്ലെങ്കിൽ അവർക്കൊരു വിഷയമല്ല. ആ നിമിഷത്തും പൗലോസ് പറയാണ്, ഞാൻ എന്റെ വിശ്വാസത്തിന്റെ പോരാട്ടം നന്നായിട്ട് പോരാടി. പ്രിയമുള്ളവരെ, ഞാൻ വായിച്ച വാക്യം വളരെ ഹൃദയഭേദകമാകുന്ന വാക്യമാണ്. ഒരു പഠന വിഷയമല്ല, നിങ്ങളതൊരു പഠന വിഷയമാക്കരുത്. അത് ആത്മാവിന്റെ ശബ്ദമായിട്ട് കേൾക്കണം. തന്റെ ആരോഹണം അടുത്തു എന്നറിഞ്ഞപ്പോൾ അവൻ യെരുശലേമിലേക്ക് പോയി. അവന്റെ ആരോഹണം അവന്റെ മരണമാണ്. അവന്റെ മരണത്തിലൂടെ മാത്രമേ അവനൊരു ആരോഹണമുള്ളൂ, അവനൊരു ആരോഹണമുള്ളൂ. നിങ്ങൾക്കാർക്കെങ്കിലും ഒരു നല്ല ഭേദ്യമേക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല ആരോഹണമേക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മരിക്കാൻ തയ്യാറാകുക. പ്രീസലോ, ഇവിടെ കർത്താവിന്റെ ഇവിടെ പലവിധ ജോലികളിലുള്ള സഹോദര സഹോദരന്മാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു ഐടിക്കാരനായിരിക്കാം, ഒരു സ്റ്റുഡന്റ് ആയിരിക്കാം, ഒരു വീട്ടമ്മയായിരിക്കാം, മരിക്കാൻ തയ്യാറാകുക. മരിക്കാൻ തയ്യാറായാൽ നിനക്കും ഒരു ആരോഹണമുണ്ട്. പ്രീസലോ, ഇന്ന് ദൈവം നമ്മുടെ മുമ്പിൽ ചലഞ്ച് ചെയ്യുന്ന അതാണ് അവന്റെ ആരോഹണം. അതിനുശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവിന് അവനെ തകർത്ത് കളയാൻ മനസ്സായിരുന്നു എന്ന് യെശയ്യാവ് 53 വായിച്ചിട്ട് അതിന് താഴേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോവുകയല്ല. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീ പിതാവിന്റെ ഇഷ്ടത്തിന് തകർക്കപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ നിന്നെ തൃപ്തനാക്കാൻ കർത്താവിന് കഴിയും. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീ എവിടെയെങ്കിലും തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ അതിന്റെ തൃപ്തി കർത്താവ് നിനക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഓട്ടത്തിൽ നമുക്ക് ദേമാസന്മാര് ചിലപ്പോൾ ഇല്ലാതായെന്ന് വരാം. ഒരു ഏഷ്യൻ കരകളിലുള്ളവർ പോലും നമ്മളെ നഷ്ടപ്പെടുത്തി നിന്നിരിക്കാം. ഒരുപക്ഷെ യേശുവിനെ അത്ഭുതപ്പെടുത്തിയത് ഈ ജനം ബറബാസിനെ ചോദിച്ച സമയമാണ്. കാരണം ബറബാസ് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞാൽ വീട് പൂട്ടേണ്ട ഗതികേടുള്ള അത്രയ്ക്കും കുപ്രസിദ്ധനാണ്. ബറബാസിന്റെ പേര് പറഞ്ഞായിരിക്കാം കൊച്ചുങ്ങളെ ചിലപ്പം പേടിപ്പിക്കുന്നത് പോലും. ആ ബറബാസ് ഉണ്ടെന്നറിഞ്ഞാൽ വീട് ലോക്ക് ചെയ്ത് നിൽക്കുന്ന അതേ ജനം ഇന്ന് ബറബാസിനെ തുറക്കാൻ വേണ്ടി, തുറന്നുവിടാൻ വേണ്ടി ആക്രോശിക്കുമ്പോൾ യേശു ഒരു പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാണും. ബറബാസിനെ അവർ ചോദിക്കുന്ന ഒരിക്കലും അവന് പ്രതീക്ഷിച്ചില്ല. അപ്പോഴും അവന്റെ മുഖം യെരുശലേമിലേക്ക് തന്നെ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഒത്തുവരത്തില്ല. പ്രിയമുള്ളവർ, ഒത്തുവരത്തില്ല. ഇവിടെ ഒത്തുവരാൻ നോക്കി നിൽക്കുന്ന ആർക്കും ഒന്നും ഒക്കത്തില്ല. ഇവിടെ ചില ഏഷ്യക്കാർ മറക്കും, ഇവിടെ ചില ഒന്നാം പ്രതിവാദത്തിൽ ആരും ഫോൺ വിളിച്ചില്ലെന്നിരിക്കും. അതിന് നടുവിൽ നിങ്ങളുടെ മുഖത്തെ, അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട്, ഞാൻ എന്റെ പിതാവിനെ എന്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അറിയാം എന്നതിലല്ല അടുത്ത ദിവസങ്ങൾ നിങ്ങൾ സജീവമാകുന്നത്. നിങ്ങൾ ആരെ അറിഞ്ഞു എന്നത് മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് തോട്ട്സുകൾ ലഭിച്ചു, ഇവിടെ തോട്ട്സുകൾ ഷെയർ ചെയ്യപ്പെടാറുണ്ട്, എനിക്ക് ഈ കാര്യങ്ങൾ ലഭിച്ചു എന്ന വചനങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ നിലനിൽപ്പ് അതിലല്ല. നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾ ആരെ നിങ്ങളുടെ കൺമുമ്പിൽ വെക്കുന്നു. അവന്റെ ഹൃദയം നിർഭയമായിരിക്കും ഈ 2016. അവന്റെ ആത്മാവ് സന്തോഷിക്കും. അവൻ ഹല്ലേലൂയ വീഴത്തില്ല. അവന്റെ ഹൃദയം ആനന്ദിച്ച് അവന്റെ ഹൃദയം ദൈവത്തിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ വായിച്ച് എന്റെ ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സഹോദരൻ പറഞ്ഞ വചനത്തിന്റെ തന്റെ ആ ട്രാക്ക് വിട്ട് പോകാതിരിക്കാനുള്ള കർത്താവിന്റെ ഒരു പ്രോത്സാഹനം തന്റെ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് 3:11, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം, സഹോദരന്മാരെ നിങ്ങളുടെ കിരീടം, യുവർ ക്രൗൺ, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളതിനെ നീ പിടിച്ചുകൊള്ളുക. സഹോദരന്മാരെ, നിങ്ങൾക്കുള്ളതിനെ, നിങ്ങൾ പിടിക്കേണ്ടതിനെ അയച്ചു കളയാൻ നിങ്ങൾക്ക് ചുറ്റും പലരും കാണും, പല സംഭവങ്ങൾ കാണും, പല സംഭവങ്ങൾ കാണും. പക്ഷെ നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളുക, നിന്റെ കിരീടം ആരും നിന്നിൽ നിന്നും എടുത്ത് കളയരുത്. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും. നിങ്ങൾ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരിക്കുമ്പോൾ, രണ്ടാമത്തെ അധ്യായത്തിൽ അതിന്റെ 25-ാമത്തെ വാക്യം, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. ആരൊക്കെ കൂടെ നിന്നു, ആരൊക്കെ പ്രോത്സാഹിപ്പിച്ചു, ആരൊക്കെ വിട്ടുപോയോ എന്നുള്ളതല്ല, നിനക്കുള്ളതിനെ നീ പിടിച്ചുകൊള്ളുക. ഇത് തന്നെയാ യേശു തന്റെ ജീവിതത്തിൽ കാണിച്ചത്. ആ എല്ലാവരും ഞാൻ പറഞ്ഞ ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ എനിമി വർദ്ധിച്ചപ്പോഴും തനിക്കുള്ളതിനെ താൻ പിടിച്ചു. അലക്സാണ്ടർ തനിക്ക് ഉപദ്രവം ചെയ്തപ്പോഴും തനിക്കുള്ളതിനെ താൻ പിടിച്ചു. ഇപ്പോൾ എല്ലാത്തിനു ശേഷം യോഹന്നാന് ദൈവം പറയുകയാണ്, സന്ദേശം കൊടുക്കുകയാണ്, നിനക്കുള്ളതിനെ നീ മുറുകെ പിടിച്ചുകൊള്ളുക, എന്നിട്ട് ജയിക്ക്, നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവി എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഹല്ലേലൂയ. അതിന്റെ താവോട്ടൊക്കെ എനിക്ക് വായിക്കാനിക്കാൻ അറിയത്തില്ല, നന്നായിട്ട് പറയാൻ അറിയാവുന്നവര് വന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. എനിക്കറിയില്ല ഉദയ നക്ഷത്രം എന്താണ്, അത് യേശുക്രിസ്തുവാണ് ഉദയ നക്ഷത്രം എന്ന് പറയുന്നു. എന്താണെങ്കിലും അവസാനത്തോളവും നിങ്ങളുടെ വിളിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരുവൻ കർത്താവ് അവന് തന്റെ വാക്തത്വങ്ങൾ ഉറപ്പായിട്ട് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉണ്ട് പ്രിയുള്ള 2016 അൺസർട്ടനിറ്റീസിന്റെ വർഷമാണ്. നിങ്ങൾ വിചാരിക്കുന്നവർ പലരും മാറിപ്പോകും, നിങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ പലരും കാണത്തില്ല, നിങ്ങൾ എടുത്തു വെക്കുന്ന കാല് വെക്കുന്നിടത്ത് പലപ്പോഴും മണ്ണുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നിങ്ങൾക്ക് മണ്ണ് കാണത്തില്ല. ഇവിടെ സഹോദരൻ നമ്മളോട് സൂചിപ്പിച്ചപ്പോ പറഞ്ഞു, ടിബറ്റിലേക്ക് പോയ സാധു സുന്ദർ സിംഗിന്റെ കൂടെ ആരുമില്ലായിരുന്നു. നക്തപാദനായി കൊടും മഞ്ഞിൽ അദ്ദേഹം മറഞ്ഞു. പക്ഷെ അദ്ദേഹം തന്റെ കൺമുമ്പിൽ വെച്ച ഒരാളുണ്ടായിരുന്നു, തന്റെ പിതാവ്. തന്റെ പിതാവിനെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിർഭയമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കൺമുമ്പിൽ വെക്കൂ, നിങ്ങൾ നിർഭയമായിട്ട് അവന് വേണ്ടി ഓടും, ഭയമില്ലാതെ ഓടും. എരിശലേമിൽ എന്തെല്ലാം ഉണ്ടെന്നറിഞ്ഞിട്ടും ഭയമില്ലാതെ എരിശലേമിൽ ചെന്നു കയറിയ ക്രിസ്തു അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ സഭയുടെ മുമ്പിൽ ഇതാ ഒരു വെല്ലുവിളി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കിരീടം, ബ്രദർ ആൻഡ് സിസ്റ്റർ, നിന്റെ കിരീടമാണ്. നീ അത് പിടിച്ചുകൊള്ളണം. ആരും അത് എടുക്കാതിരിപ്പാൻ നീ അതിനെ അവസാനത്തോളം സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഒരുമിച്ച കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് അസ് ഹാവ് എ റിഫ്രഷ്മെന്റ്. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ആനന്ദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേമാസുമാരെ നോക്കാതിരിക്കൂ. ഹല്ലേലൂയ. ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് നീ നോക്കാതിരിക്കൂ, നിന്റെ കർത്താവിങ്കിലേക്ക് ഒന്ന് നോക്കൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭയമില്ലാത്തൊരു ഹൃദയം, ധൈര്യമുള്ളൊരു ഹൃദയം, ഉറപ്പുള്ള ഒരു ഹൃദയം. ഹല്ലേലൂയ. ക്രിസ്തു ശരീരത്തിലൊരു ബലഹീനനായിരുന്നെങ്കിലും അവൻ ആത്മാവിൽ ഉറപ്പുള്ളവനായിരുന്നു. അവന്റെ ഉറപ്പ് അവന് AK-47 ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, അവന്റെ ഉറപ്പ് 12 ശിഷ്യന്മാർ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടവരായിരുന്നുള്ളതെന്നല്ല, അവന്റെ ഉറപ്പ് എന്റെ പിതാവ് തന്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലും എനിക്ക് തരുവാൻ പോകുന്ന ഈ കുരിശ്. പ്രീസലോ. പ്രിയുള്ളവരെ, നിന്റെ പിതാവിനെ സംബന്ധിച്ചുള്ള നിന്നെ കുറിച്ചുള്ള സ്ഥിരനിർണയവും മുന്നറിവും നീ തിരിച്ചറിയുമ്പോഴാണ് നീ ധൈര്യമുള്ളവനായിത്തീരുന്നത്. അതിന് നിനക്ക് വലിപ്പം വേണ്ട, മസില് വേണ്ട, നിനക്ക് സെക്യൂരിറ്റി വേണ്ട, ബോഡിഗാർഡ് വേണ്ട. നിന്റെ ദൈവത്തിന്റെ നിന്നെ കുറിച്ചുള്ള സ്ഥിരനിർണയം അറിയുമ്പോൾ നീ ഒരു പടയാളിയായിരിക്കും, നീ ഒരു പോരാളിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismatic